അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫലം കായ്ക്കുന്നത് എന്നല്ല, അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ. ആദിയിൽ ദൈവം സകലത്തെയും ഉളവാക്കി. ദൈവം സൃഷ്ടിപ്പ് ഒരിക്കലേ നടത്തിയിട്ടുള്ളൂ. എന്നുമെന്നും ദൈവം സൃഷ്ടിക്കുന്നില്ല. എന്നാൽ ഭൂമിയിൽ എന്നും ചിലത് ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അന്ന് ദൈവം മറ്റു വിഷയങ്ങളിൽ കടക്കല്ല, വൃക്ഷങ്ങൾ മാത്രം ഞാൻ എടുക്കട്ടെ. വൃക്ഷങ്ങളെ ദൈവം സൃഷ്ടിച്ചു. ആഴ്ചതോറും ദൈവം വൃക്ഷങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ല, ഒരിക്കൽ സൃഷ്ടിച്ചു. ദൈവം അന്നൊരു പരിപാടി തയ്യാറാക്കി, ആ വൃക്ഷങ്ങളിൽ നിന്ന് അതത് തരം ഫലം, ഫലം കായ്ക്കുന്ന വിത്തുള്ളതായ, അതത് തരം വിത്തുള്ളതായ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആ ദൈവം പറഞ്ഞു. ഒരു വൃക്ഷത്തെ ദൈവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെയുള്ളതായ വേറൊരു വൃക്ഷത്തെ ദൈവം ഉണ്ടാക്കുകയില്ല. പിന്നെ അതുപോലെയുള്ളതായ വൃക്ഷം ഉണ്ടാകുവാനുള്ളതായ വിത്ത്, ഉള്ളതായ ഫലം ആ വൃക്ഷത്തിൽ ഉളവായി വരണം. ഞങ്ങൾക്ക് ഏതാണ്ട് പിടികിട്ടുമെന്ന് ഞാൻ വിചാരിക്കും. ദൈവം വീണ്ടും ഒരു വൃക്ഷത്തെ ഉണ്ടാക്കുകയില്ല, ഉണ്ടാക്കിയതായ വൃക്ഷത്തിന് ദൈവം ഒരു കൃപ കൊടുത്തിട്ടുണ്ട്. ഫലം കായ്ക്കണം, ഫലം കായ്ച്ചാ പോരാ, അതേ തരം വൃക്ഷം മുളപ്പിക്കാനുള്ളതായ വിത്ത് ഉൾക്കൊള്ളുന്ന ഫലം കായ്ക്കണം. ഹല്ലേലൂയ. എന്റെ ബാല്യത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഓർക്കും. ഒരു സംഭവമാണ് നമ്മുടെ നാട്ടില്. ഞാൻ ചോദിച്ചു, തർജ്ജിമയുടെ ചോദിച്ചതിന്റെ കാര്യമാണ്. ഇന്നത്തെ എന്റെ പ്രസംഗം തർജ്ജിമ ചെയ്യാൻ പോയാൽ ഇച്ചിരി വിഷമം ഉണ്ടാകും. കാരണം ഇംഗ്ലീഷിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ മലയാളത്തിലുണ്ട്. അതെനിക്ക് പറയണം. നമ്മുടെ അവിടെ തേങ്ങ വെട്ടും, തേങ്ങ കയറി തണ്ടാൻ തേങ്ങ വെട്ടിയിടും. ഒരിക്കൽ ഒരു പുരയിടത്തിന്റെ ഉടമസ്ഥൻ, ഞങ്ങൾക്കൊന്നും വലിയ പുരയിടത്തില്ല, അടുത്ത പുരയിടത്തിന്റെ ഉടമസ്ഥനെ വന്ന് തേങ്ങ വെട്ടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിള്ളേരൊക്കെ കൂടിയിട്ടുണ്ട് അവിടെ എല്ലാം. കാരണം ഈ പിള്ളേർ കൂടുന്നതിന് ചില പ്രത്യേക ഉദ്ദേശമുണ്ട്. ഇങ്ങനെ വെട്ടിവെട്ടി വന്നായ സമയത്ത് ഒരു പോലെ തേങ്ങ വെട്ടിയിട്ടു. ആ തണ്ടാൻ ഇറങ്ങി വന്ന് നോക്കിയിട്ട് ഇത് പേടാണ് എന്ന് പറഞ്ഞ് ദൂരോട്ട് വെച്ചു. അവിടെ നിന്ന് ഒരു കൊച്ചൻ ഓടിച്ചെന്ന് ആ പേട്ട് തേങ്ങ എടുത്തു. ഇവന്റെ കൃത്യ വീട്ടിലായിരുന്നു. അവൻ നോക്കിയപ്പോ നല്ല പേടാണ്. അവൻ അവിടെ നിന്നൊരു പാട്ടങ്ങ് പാടി, എന്റെ ഭാഗ്യം വർണ്ണിച്ചിടുവാൻ ആരാ കഴിയും. അപ്പൊ അവൻ ഉടമസ്ഥൻ നിന്നുകൊണ്ട് ചിരിച്ചിട്ട് പറഞ്ഞാടാ, നിന്റെ പേട്ട് ഭാഗ്യമാണ്. ഇതിന് ഒരു വലിയ അർത്ഥമുണ്ട്. ചിലർക്ക് വേണ്ടത് പേടാ. പേട് തിരക്കി നടക്കുന്ന ആളുകളുമുണ്ട്. ഉടമസ്ഥൻ എടുത്തു കളയുന്ന പേട് വെറുക്കി കൂട്ടി എന്റെ ഭാഗ്യമെന്ന് പറയുവാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഉടമസ്ഥന് വേണ്ടത് പേടല്ല. അതേ കായ മുളപ്പിക്കുന്നതായ ഫലത്തെ കിളുത്തു കൊണ്ടുവരുവാൻ കഴിവുള്ളതായ കായാണ് വേണ്ടത്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ തന്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്നു. നാം കാത്തൊലിവായിരുന്നു, എന്നാൽ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് ആറ്റരിയത്ത് നട്ടിരിക്കുന്നു. ആറ്റരിയത്ത് കിളുത്തു വന്നതല്ല, ആറ്റരികത്ത് നടപ്പെട്ടിരിക്കുന്നതായ അനുഭവം. ദൈവം എന്തിനാണ് നമ്മെ വീണ്ടെടുത്തത്? എന്തിനാണ് നമ്മെ രക്ഷിച്ചത്? എന്തിനാണ് തന്റെ തോട്ടത്തിൽ നമ്മെ ആക്കി വെച്ചത്? എന്നുവെന്നും കർത്താവ് ഒന്ന് സൂക്ഷിക്കപ്പെടുകയില്ല. ഇനിയും അവൻ അപ്പോസ്തലന്മാരെ അന്ന് തെരഞ്ഞെടുത്തതുപോലെ അവരെ അയക്കുകയില്ല. ഇവിടെ നിന്ന് നരകത്തിൽ കിടന്ന് ഹനവാൻ മോളോട്ട് പറഞ്ഞ ലാസറിനെ ഒന്നുകൂടെ അയക്കണമേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞതായ മറുപടി നമുക്കറിയാം. ഇനി അവരാരും വരികയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ സഭ ഇവിടെ അന്യം നിന്ന് പോകാൻ പാടില്ല. ബന്ധപോസ്ത പ്രസ്ഥാനം ഇവിടെ അവസാനിക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു വിശ്വാസിയെ ദൈവം തെരഞ്ഞെടുത്ത് ആത്മാവിനാൽ നിറച്ച് ഇവിടെ ആക്കിയിട്ടുണ്ട് എങ്കിൽ ദൈവത്തിനൊരു പരിപാടിയുണ്ട്. ആ വിശ്വാസിയിൽ അതേ ഫലം പുറപ്പെടുവിക്കുന്ന വിത്തുള്ളതായ ഫലമുണ്ടാകുകയാണ്. ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നതായ ഒന്ന് നടുന്നതായ സത്യത്തിൽ നിന്ന് വൃക്ഷത്തിൽ നിന്ന് ഫലം ഉണ്ടാകണമെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ചില വാക്ക് പറഞ്ഞിട്ട് ഞാൻ അടുത്ത വിത്തുള്ളതായ ഫലത്തിലേക്ക് വരാം. ഫലം യോനാശ അവകൻ പറഞ്ഞു, എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ഒരു വൃക്ഷത്തിന്റെ അല്ല, എല്ലാ വൃക്ഷത്തിന്റെയും ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. എന്നാൽ ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടിക്കളയും. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടിക്കളയും. ഇത് വ്യക്തിപരമായ അനുഭവമാണ്. ഞാൻ സഭയോടുള്ളതായ ബന്ധത്തിൽ യെശയ്യാ പ്രവചനം അഞ്ചാം അധ്യായത്തിൽ സ്തോത്രം. ഒരു അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു തോട്ടം ഉണ്ടാക്കി, രണ്ടാം വാക്ക് അതിനെ അതിന് വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞ് അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു, നടുവിലൊരു ഗോപുരം പണിതും ഒരു ചക്കും ഇട്ടു, മുന്തിരിങ്ങ കായ്ക്കും എന്ന് കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടു മുന്തിരിങ്ങ അത്ര. ആകയാ ദൈവം തന്റെ സഭയെ ഇവിടെ സ്ഥാപിച്ചു. താഴ്ന്നു വായിക്കുന്നതായ സമയത്ത് നാലാം വാക്യത്തിൽ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ. ഉടമസ്ഥന്റെ വിലാപം നിങ്ങൾ കേട്ടുവോ? അവൻ മറ്റുള്ളവരെ വിളിച്ചിട്ട് എരിച്ചിലെ നിവാസികളായ യഹൂദര പുരുഷന്മാരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യയെ വിധിപ്പേ. ഞാൻ വളരെ ഹൃദയഭാരത്തോടുകൂടെയാണ് പറയുന്നത്, നിങ്ങൾ അതേ മനോഭാവത്തിൽ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുകയാണ്. എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ. ദൈവം ഇനി എന്തോ ചെയ്യണം. കർത്താവ് ഇനി ചെയ്തതിൽ കൂടുതൽ എന്തോ ചെയ്യണം. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ അത് കാട്ടുമുന്തിരിങ്ങ അത്രേ കായ്ച്ചത്. അതുകൊണ്ട് ചെയ്തത് എന്താണ്? ആകയാൽ വരുവി, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. ദൈവത്തിന്റെ സഭയാകുന്ന തോട്ടത്തിന്റെ കാര്യമായി പറയുന്നു. ലോകമെങ്ങും വ്യാപിച്ചു കിടന്നിരിക്കുന്ന അദൃശ്യമായ സഭയല്ല ഇന്നത്തെ പല പ്രാദേശിക സഭകളുടെ ചിത്രമാണ്. ദൈവം ഇനി എന്തെങ്കിലും ചെയ്യുവാനുണ്ടോ? കർത്താവ് ഇനി എന്തെങ്കിലും ചെയ്യുവാനുണ്ടോ? പക്ഷേ നേരത്തെ കണ്ടതുപോലെ വെട്ടി തീലിട്ട് കളയല്ല ചെയ്യുന്നു, വേലി പൊളിച്ചു കളയുക, മതിൽ ഇടിച്ചു കളയുക. ഞാനും നിങ്ങളും ഇന്ന് സുരക്ഷിതമായിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ദൈവം നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇയോബിനെ തകർക്കുവാൻ ഓടിച്ചടന്നതായ സാത്താൻ തിരിച്ചു വന്ന് ദൈവത്തോട് പറയുന്നത്, നീ അവന് ചുറ്റും ഒരു വേലി കെട്ടിയിരിക്കുന്നു, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എന്നാണ്. എന്നാൽ ദൈവം ഉദ്ദേശിക്കുന്നതായ ഫലം കായ്ക്കാത്ത വ്യക്തികളോ കുടുംബങ്ങളോ സഭകളോ ഉണ്ട് എങ്കിൽ, ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ദൈവം ആ വേലി പൊളിച്ചു കളയും, ദൈവം മതിൽക്കെട്ട് ഇടിച്ചു കളയും, അത് തിന്നുപോകും. ഇന്ന് അനേക കുടുംബങ്ങളുടെ വേലി പൊളിഞ്ഞു കിടക്കുകയാണ്, പല സഭകളുടെ വേലി പൊളിഞ്ഞു കിടക്കുകയാണ്. ആർക്കും കയറിയിറങ്ങാം, ഏത് കപടവക്കതിനും കയറിയിറങ്ങാം, ഏത് വയ്യാവേലിക്ക് അവിടെ സ്ഥാനമുണ്ട്. മുള്ളും പറക്കാരെയും മുളയ്ക്ക് വന്നു. വേലി പൊളിച്ചു കഴിഞ്ഞാൽ ഭാഷന്മാരോട്, ചില ഭാഷന്മാരോട് ചോദിച്ചാൽ അറിയാം സഭയെ മുള്ളും പറക്കാരെ ഉള്ളു. ദൈവേ തന്നെ കുറ്റപ്പെടുത്തരുത്. ദൈവാത്മാവനോട് പറഞ്ഞത് ഞാൻ പറയും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ദൈവവുമായി മല്ല വിളിച്ചു, ഇത് പറയണോ കർത്താവേ? ഇന്നെ എനിക്ക് പറയാനൊരു സന്ദർഭമാണ്. ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ കുറ്റക്കാരനാണ്. വേലിക്കെട്ടില്ലാത്ത സഭകളിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കും, വേലിക്കെട്ടില്ലാത്ത കുടുംബങ്ങളിൽ മുള്ളും പറക്കാരെയും മുളയ്ക്കും. അപ്പൻ അങ്ങോട്ട് കഴിഞ്ഞാൽ മുള്ള, അമ്മ ഇങ്ങോട്ട് കഴിഞ്ഞാൽ മുള്ള, മോനും മോളും മുള്ള, പറക്കാരൻ. എന്തുകൊണ്ട്? ദൈവത്തിന്റെ വേലിക്കെട്ട് അവിടെ ഇല്ല, ദൈവത്തിന്റെ വേലിക്കെട്ട് അവിടെ ഇല്ല. ദൈവം അതിൽ ഇടിച്ചു കളഞ്ഞു. കാരണം എന്ത്? ഒരു ദിവസം നിന്റെ ഉടയവൻ അവിടേക്ക് ഇറങ്ങി വന്നു, മുന്തിരിങ്ങ പറിക്കാൻ. അവൻ കണ്ടത് കാട്ടുമുന്തിരിങ്ങ. നിന്റെ പ്രാർത്ഥനയിൽ സ്തോത്രവും കേൾക്കാൻ ഇറങ്ങി വന്നു, അവൻ കേട്ടത് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ദൈവം വെറുതെ പോകത്തില്ല, ദൈവം നിങ്ങളെ വെട്ടിക്കളകയില്ല. പക്ഷേ എന്നാൽ ഫലം കായ്ച്ചാൽ പോരാ, അതത് തരം വൃക്ഷത്തെ മുളപ്പിക്കാൻ വിത്തുള്ളതായ ഫലം പുറപ്പെടുന്നു. നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരുണ്ടായിരിക്കാം, എന്നാൽ വിത്തുള്ളതായ ഫലം. പേട് ദൈവത്തിന് വേണ്ട, ഉടമസ്ഥന് പേട് വേണ്ട. ആ പേടിന് ഇംഗ്ലീഷ് വാക്കുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂട, ഇതേവരെ ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉടമസ്ഥന് വേണ്ടത് ഫലമുള്ളതാണ്. ഈ ഉടമസ്ഥന് ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളെ ഈ തോട്ടത്തിൽ നട്ടതിന് ഒരു ലക്ഷ്യമുണ്ട്. അടുത്ത് അതേ തരത്തിലുള്ളതായ ഫലം എഴുന്നേറ്റ് തരണം, വൃക്ഷം എഴുന്നേറ്റ് തരണം. അതിനുള്ള വിത്ത് നിങ്ങളിൽ നിന്ന് പുറപ്പെടണം. ആ വാക്ക് നിങ്ങൾ മറന്നു പോകരുത്. അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന, അതത് തരം വിത്തുള്ളതായ ഫലം കായ്ക്കുന്ന. തേങ്ങ തെങ്ങാണെന്ന് വരികിൽ തെങ്ങിനെ മുളപ്പിക്കുന്ന തേങ്ങ ഉണ്ടാകണം. മാവാണെങ്കിൽ മാവിനെ മുളപ്പിക്കുന്ന മാങ്ങാണ്ടിയുള്ള മാങ്ങ ഉണ്ടാകണം. ചില ചെത്തി കഴിഞ്ഞിരുന്നാൽ അതിന്റെ അകത്തിരിക്കുന്നതായ അതിന്റെ മാങ്ങാണ്ടി എന്ന് പറയുന്നതായ സാധനം കൊള്ളത്തില്ല. കാരണം പണ്ടേ അതിനകത്ത് പുഴു കയറിപ്പോയി. പുറം നോക്കിയാൽ സുഖം, തിന്നണം എന്നുള്ളവന് സുഖം, പക്ഷെ അടുത്തൊരു മാവുണ്ടാകണമെന്ന് ആഗ്രഹമുള്ളവന് ചിന്തിക്കുക. ഉടമസ്ഥന് വേണ്ടത് അതിന്റെ പുറത്തിരിക്കുന്ന അല്പം മാംസമല്ല. സ്തോത്രം, സ്തോത്രം. ദൈവാത്മാവാകുന്നത് തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളിൽ നിന്ന് ദൈവത്തിന് വേണ്ടത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന കുറച്ച് പണമല്ല. സ്തോത്രം, നിങ്ങളെ പോലെ വേറെ ഒരു വൈരലിനെ ഉളവാക്കുവാൻ കഴിയുന്ന വിത്താണ് നിങ്ങളിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്. ഞാൻ കൊടുത്തേക്കാം, മറ്റുള്ളവർ പോയി പ്രവർത്തിച്ചുകൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു കാര്യം, എന്നാൽ ദൈവം നിങ്ങളെ ആക്കിയിരിക്കുന്നത് അതേ തരം മരം പുറപ്പെടുവിക്കുവാനുള്ളതായ വിത്ത് ഉളവാകുവാനാണ്. സ്തോത്രം. ഞാൻ സംസാരിക്കുന്നത് പെന്തക്കോസ്തുകാരോടാണ്. പെന്തക്കോസ്തുകാരെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത് അടുത്തൊരു പെന്തക്കോസ് തലമുറയെ ഉളവാക്കാനാണ്. ആണോ? ആണോ? ഹല്ലേലൂയ. അങ്ങനെ അടുത്തൊരു പെന്തക്കോസ് തലമുറ ഉളവാകണമെങ്കിൽ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു ദൈവത്തിന്റെ വയലിന്റെ മക്കൾ മുഴുവൻ ആത്മാവിനാൽ നിറയപ്പെട്ടവരായിരിക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നിങ്ങളിൽ വിത്തില്ല. ലോകരെ പോലെ കുറെ പിന്തലമുറയെ ഇവിടെ ആക്കി വെച്ചിട്ട് പോകാൻ അല്ല പെന്തക്കോസ്തുകാരെ ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്. ലോകക്കാരെ പോലെ കുറെ ആളുകളെ ആക്കി വെച്ചിട്ട് പോകാനല്ല മാതാപിതാക്കളെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം ഇവിടെ നിങ്ങളെ ആക്കിയിരിക്കുന്നത് ഒരു പെന്തക്കോസ്ത് തലമുറയെ വാർത്തെടുക്കാനാണ്. സ്തോത്രം, സ്തോത്രം. ഞാൻ പറയാറുണ്ട്, എഴുതിയിട്ടുമുണ്ട്, മാർത്തോമാക്കാരന്റെ മകൻ മാനസാന്തരപ്പെട്ടാൽ മതി അവന് തൃപ്തിപ്പെടാം. ബ്രദറുകാരന്റെ മകൻ സ്നാനപ്പെട്ടാൽ മതി അവന് തൃപ്തിപ്പെടാം. പെന്തക്കോസ്തുകാരന്റെ മകൻ മാനസാന്തരപ്പെട്ടാലും സ്നാനപ്പെട്ടാലും അവന് തൃപ്തി അടഞ്ഞിരിക്കാൻ സാധ്യമല്ല. അവൻ ആത്മാവിനാൽ നിറയപ്പെട്ട് നിങ്ങളെ പോലെ അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് പോലെ നിനക്ക് മുഴങ്കാൽമേൽ എഴുന്നേൽക്കാൻ അധികാരം ഇല്ല. ഹല്ലേലൂയ. എന്നോട് യോജിക്കുന്നു നിങ്ങൾ? ഹല്ലേലൂയ. ഞാൻ പറയുന്ന കുറ്റപ്പെടുത്താനല്ല, നിങ്ങളെ ബന്ധക്കോസ്തുകാരെന്ന് പറയുകയും നിങ്ങളുടെ മക്കൾ ആത്മാവിനാൽ നിറയപ്പെട്ടവരല്ലാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ ഇന്ന് മടങ്ങിപ്പോയി അവരാത്മാവിനാൽ നിറയുന്നത് വരെ മുഴങ്കാൽമേൽ നിൽക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ അല്ലെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ ഇന്നത്തെ പെന്തക്കോസ് സമൂഹം മെത്തോഡിസ്റ്റ് പോലെയോ മാർത്തോമാ പോലെയോ ബ്രദർ പോലെയോ ആയി പോകും. അതിനല്ല ദൈവം പെന്തക്കോസ്തുകാരെ ഇവിടെ നട്ടിരിക്കുന്നത്. ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ നിങ്ങളെ ഒന്ന് ഞെക്കിപ്പിയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്നത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. എന്നെ ആരും കുറ്റം വിധിക്കരുത്. കുറ്റം പറയുന്ന ദൈവാത്മാവിനെ കുറ്റം പറഞ്ഞുകൊള്ളുക. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിനെ കുറ്റം പറയുക. സ്തോത്രം. നിങ്ങൾക്ക് ആത്മാവിനെ പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ളതാണത്. അപ്പോസ്തലനായ പത്രോസ് അതാണ് പറഞ്ഞത്. നിങ്ങൾക്കും നിങ്ങൾക്കും അതിനെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. തിയോളജി വേറെ, അനുഭവത്തിലേക്ക് വരട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ആ മക്കൾക്ക് നിങ്ങളുടെ പെൺമക്കൾക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പല ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഈ അമേരിക്കയിൽ പോലും പല ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ട് ഞങ്ങൾ വളരെ സന്തോഷിച്ചിട്ടുണ്ട്. എന്നാൽ ചില പ്രഗത്ഭരായ വീടുകളിൽ ഈ കാര്യമേ ഇല്ല. അവർക്ക് എങ്ങനെങ്കിലും കഷ്ടിച്ചൊന്ന് സ്നാനപ്പെടണം, അതും പെട്ടെങ്കിലായി. ബന്ധക്കോസ്തുകാരെന്ന് പറയരുത്, പെന്തക്കോസ്തുകാരെന്ന് പറയരുത്. സ്തോത്രം. അങ്ങ് അന്ന് അന്ന് മോശം വിളിച്ചു പറഞ്ഞതുപോലെ സാക്ഷാൽ പെന്തക്കോസ്തുകാർ മുന്നോട്ട് വരേണ്ട കാലമായിരിക്കുന്നു. എല്ലാരെയും കൂട്ടി പേടിനെ കൂടെ കൂട്ടിക്കൊണ്ട് നടക്കേണ്ട കാലമല്ല. വിത്തുള്ളതായ സ്തോത്രം, വിത്തുള്ളതായ അവിടെ വളർച്ചയുണ്ട്, അവിടെ വളർച്ചയുണ്ട്, അവിടെ വർധനവുണ്ട്. അല്ലാത്തടത്ത് വർധനവുമില്ല, വളർച്ചയില്ല, യാതൊന്നുമില്ല. അവിടെ വളരുന്നത് മുഴുവൻ മുള്ളും പറക്കാരെയുമായിരിക്കും. ഈ കോൺഗ്രസിന്റെ വിഷയം സ്റ്റാൻഡ് ഫാസ്റ്റ് ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക. അഭിഷേകം പ്രാപിക്കാത്ത സഹോദര, നീ എന്തോന്നില്ല ഉറച്ചു നിൽക്കാൻ പോകുന്നു? അതിനെക്കുറിച്ച് പറയാൻ എന്നെ അവകാശം. നിന്റെ മക്കൾ ഈ അനുഭവത്തിൽ വന്നിട്ടില്ലെങ്കിൽ നീ മാറിയിരുന്നു പ്രാർത്ഥിയെ പ്രസംഗിക്കുന്നതിന് മുമ്പേ.
ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ദൈവം വേറെ ചിലരെ വിളിച്ചിറക്കും. ദൈവത്തിന് ആളില്ല എന്നറിഞ്ഞിട്ട് അല്ല നിന്നെ എന്നെ വിളിച്ചത്, വേറെ ആരെയും കിട്ടാഞ്ഞിട്ട് അല്ല നമ്മെ വിളിച്ചത്, നമ്മെ വിളിച്ചത് ഭാഗ്യം. ഓ ഹല്ലേലൂയ, ഞാൻ യോഗ്യനായതുകൊണ്ട് അല്ല എന്നെ വിളിച്ചത്, എന്നാൽ എന്നെ വിളിച്ച ദൈവത്തിന് സ്തോത്രം. കൃപയാൽ കൃപയാൽ ഇവിടെ ആയിരിക്കുന്നു സ്തോത്രം. മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം, കൊടുക്കണ്ടെന്ന് ഞാൻ പറയുകയില്ല. എന്നാൽ ആദ്യം അവരുടെ ആത്മീയമായ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം, ആത്മീയമായ കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. സ്തോത്രം സ്തോത്രം. ഞാൻ ചിലപ്പോൾ ഞാൻ എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, പോസ്റ്റൽ പ്രവർത്തി ഫിലിപ്പോസിന്റെ കുടുംബം, നാല് പുത്രിമാര്, നാലിനെയും കെട്ടിക്കാൻ പണമില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നാല് പ്രായമായ നാല് പെൺപിള്ളേർ ഒരുമിച്ച് നിൽക്കത്തില്ല. അദ്ദേഹം കർത്താവിന്റെ ദാസനല്ലയോ? അതും എന്നാൽ നാല് പുത്രിമാര്, പ്രവചിക്കുന്ന നാല് പുത്രിമാര്, അവരെ വീട്ടിലിട്ടേച്ച് പോകാൻ ഫിലിപ്പോസിന് ഒരു പേടിയില്ലായിരുന്നു. മറ്റേ പറയുന്നത് യോഗത്തിന്റെ രാത്രി പോണ പെണ്ണവിടെ നിൽക്കുന്നു, എനിക്ക് അവളെ തന്നെ ഇട്ടേച്ച് പോകാമെന്നില്ല. എത്ര പ്രാവശ്യം മാറായി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു, ആരുടെ പെണ്ണ വളരാട്ടെ. സ്തോത്രം സ്തോത്രം. മുള്ള വളർന്ന് പറക്കാര, അല്ലാതെ ദൈവത്തിന്റെ പൈതലായി. ദൈവത്തിന്റെ ജനം അനുതാപത്തിലേക്ക് മടങ്ങി വരേണ്ട സമയമായിരിക്കുന്നു. ദൈവത്തിന്റെ ജനം അനുതാപത്തിലേക്ക് മടങ്ങി വരേണ്ട സമയമായിരിക്കും. തിയോളജി എല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിനും നിയന്ത്രണത്തിനും പിന്നെ വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടതായ കാലം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഈ നാമം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. പക്ഷെ കുര്യച്ചൻ യോനായുടെ കാര്യം ഒരു വശത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ മറുവശത്ത് നിന്നുകൊണ്ട് പറയും. യോനായോട് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? കേട്ടല്ലോ ഇവിടെ ഞാനോ പാരമ്പര്യം പറഞ്ഞാൽ അങ്ങ് മധുരയിൽ നിന്ന് പൊരുത്തി ഇങ്ങോട്ട് വന്ന കാരണം പണ്ട് മുതലേ യഹൂദനാണ്, എബ്രായനാണ്, പിന്നെ ഈ കാറ്റിനെയും കടലിനെയും ഒക്കെ ഉണ്ടാക്കി ദൈവത്തെ സേവിക്കുന്നതിനാ. കിടക്കുന്നത് എവിടാ സാറേ? ഇത്ര വലിയ ദൈവമുള്ളവൻ കിടക്കുന്നത് എവിടാ? അവിടെ കിടന്നാലും ഭയങ്കര സാക്ഷ്യം. എല്ലാം മുടിച്ചു പിള്ളേർ അപ്പുറം ഇപ്പുറം എല്ലാം ഓടിപ്പോയി കഴിഞ്ഞിട്ടും ഞായറാഴ്ച വന്നിരുന്ന ഞാൻ ആരാണെന്നറിയണോ? നിർത്ത് യോനായേ, നിന്റെ ടിക്കറ്റിന്റെ നമ്പറുള്ള കസേര വന്നിരുന്നോണ്ട് ഈ സാക്ഷ്യം പറഞ്ഞെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. സ്തോത്രം. ഇവിടെ ഈ ഇരുട്ടത്തെ പലകയുടെ ഇടയിലെ പെട്ടിയുടെ ഇടയിലെ കിടന്ന് ചുരുണ്ട് കിടന്നവനെ പോയി കണ്ടുപിടിച്ചപ്പോഴേ അവന്റെ സാക്ഷ്യം ഞാനാണ്. എന്നിട്ട് പെന്തക്കോ സഭ ഇതുപോലെ അധപ്പതിച്ചു പോയോ? ഞായറാഴ്ച സാക്ഷി പ്രസംഗം മാത്രമേ ഉള്ളൂ. ആഴ്ചയിലെ ആറ് ദിവസവും പെട്ടിയുടെ ഇടയിൽ ചുരുണ്ട് കിടന്നിട്ട് ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാന് ഇന്ന 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 കുടുംബത്തിലെയാണ് എന്നെല്ലാം പറയാൻ തുടങ്ങിയാൽ വേലിക്കെട്ട് പൊളിഞ്ഞ കാര്യം നീ അറിഞ്ഞില്ല. ദൈവം വേലിക്കെട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. പലർക്കും അറിയാം ഞാൻ ആരാണ്, എന്റെ പിതാവ് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ പിതാവ് പറയുന്ന ഒരു കാര്യം, ദൈവം വിശ്വസ്തന്, ദൈവത്തിൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബവും രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ ദൈവം വിശ്വസ്തനാണ്. ഒന്നുപോലും അതിന് പൊഴിഞ്ഞു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, നീ വിശ്വസ്തനാണെങ്കിൽ. സ്തോത്രം. ഹല്ലേലൂയ. അവര് വിശ്വസ്തനായി നിന്നു, ഞാനും ആഗ്രഹിക്കുന്നു ഞാനും വിശ്വസ്തനായി നിൽപ്പാനിടയാകണം എങ്കിൽ എന്റെ പിന്തലമുറ ഒന്നേ ഉള്ളെങ്കിലും അത് നിലനിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങളുടെ പിന്തലമുറയ്ക്ക് വേണ്ടി നിങ്ങളിൽ വിത്തുണ്ടോ? ഫലമല്ല, ഫലം അവിടെ ഇരിക്കട്ടെ, ഫലം അവിടെ ഇരിക്കട്ടെ. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഫലമാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. വരമല്ല, വരം വേണം, വരം അനുകരിക്കാം, ഫലം അനുകരിക്കാനൊക്കെ. പ്രസംഗം ഞാന് ദൈവം നൽകിയ കൃപയനുസരിച്ച് ഇവരെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. ചില ചെറുപ്പക്കാരൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം ഒന്ന് എഴുതി കൊടുക്കണം. ഞാൻ പറയും, സഹോദര വിഷമം, ഞാൻ പ്രസംഗിക്കുമ്പോൾ എഴുതിക്കൊള്ളണം, കാരണം ഞാൻ എഴുതി വെച്ചല്ല പ്രസംഗിക്കുന്നത്, ഇതേവരെ അതിനെനിക്ക് ദൈവം ഇവിടെ ആക്കിയിട്ടില്ല. എന്റെ ആയുസിൽ ഒരിക്കലേ ഞാൻ പ്രസംഗക്കുറിപ്പും കൊണ്ട് കയറിയുള്ളൂ. അത് ഒരു 31 കൊല്ലത്തിന് മുമ്പാണ്. അന്ന് വെയർത്ത് നാറി ഞാൻ ഇറങ്ങി. അതിനുശേഷം ഇതുവരെ ഒരു പ്രസംഗക്കുറിപ്പും കൊണ്ട് ഞാൻ കയറിയിട്ടില്ല. അതുകൊണ്ട് പ്രസംഗം എഴുതി വെച്ചുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവര് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് ദൈവം തരുന്നത് വേണേ എഴുതി വെക്കുകയോ വായിക്കുകയോ എന്തെങ്കിലും ചെയ്തോ, വല്ലവരെ അനുകരിക്കാൻ ശ്രമിക്കരുത്. വാരം അനുകരിക്കാം, ഫലം അനുകരിക്കാൻ ഒക്കെ. അതുകൊണ്ട് ഫലം നോക്കി വേണം ആളുകളെ തിരിച്ചറിയാൻ, വരം നോക്കി അല്ല. വരം നോക്കി തിരിച്ചറിയരുത്. നാട്ടിൽ നിന്ന് അനേക ആളുകൾ അവരോ ഇവരോ കൊണ്ട് ഇറങ്ങി ജൈവജനത്തെ ആകെ വഞ്ചിച്ച് കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് വരം നോക്കി അല്ല വിധിക്കേണ്ടത്, ഫലം നോക്കുക. ഒരാഴ്ച നീ അവനെ ശ്രദ്ധിക്ക്, അവൻ എന്തുവാ ചെയ്യുന്നത്, എന്തുവാ പറയുന്നത്, എങ്ങോട്ടാ പോകുന്നത്, എങ്ങോട്ടാ നോക്കുന്നത്, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച ശേഷം വിധിക്കുക.
സ്ഥലത്തെ കവിഞ്ഞ് പെന്തക്കോസ് വിശ്വാസികളുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്.
കായ് കായ്ക്കുന്ന ഫലം, അതേ മരം കായ്ക്കുന്ന ഫലം.
ദൈവം അന്ന് മരങ്ങളെ ഉണ്ടാക്കി, പിന്നെ ഇതുവരെയും ദൈവം മരത്തെ ഉണ്ടാക്കിയിട്ടില്ല, മരം മരത്തെ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. സ്തോത്രം. മരത്തിൽ കായ്കൾ ഉണ്ടായി, ആ കായ്കളിൽ നിന്ന് മരമുളവായി വരികയായിരുന്നു. ദൈവത്തിന്റെ പൈതല് ദൈവത്തിന്റെ ഇവിടെയാക്കി വെച്ചിരിക്കുന്നത്, നിന്നിൽ നിന്ന് ആത്മീയ സാന്തതി ഉണ്ടാകെ. നിങ്ങൾ ആത്മാക്കളെ നേടണം ഒരു വശം, അതവിടെ കിടക്കട്ടെ, നിങ്ങൾക്കുള്ളതിനെയെങ്കിലും നേടണം. എന്നാലെങ്കിലും സ്വർഗരാജ്യത്തിൽ 10 പേര് കൂടുതൽ കാണും, നിങ്ങളുടെ സഭയിൽ 5 പേര് കൂടുതൽ കാണും. അതല്ലാതെ അവര് വരും പെറുക്കിക്കളയുന്ന പേടിനെ കൊണ്ടുവച്ച് സഭ ഉണ്ടാക്കല്ലേ ദൈവേ. എന്നിട്ട് ഭാഗ്യം എന്റെ ഭാഗ്യം വർണ്ണിച്ചിടുവാനെന്ന് പാടുകയായിരുന്നു. കാരണം പലരും ഓടി നടക്കുന്നത് അവിടെ ഇവിടെയും പെറുക്കിക്കളയുന്നുണ്ടെങ്കിൽ പെറുക്കിയെടുത്തുകൊണ്ട് വരാനാണ് ദൈവം തന്നെ ഉദ്ദേശിക്കുന്നത്. നിന്നിൽ നിന്ന്
അതേ അമേ, ശ്രദ്ധിച്ചുകൊള്ളുക, പിള്ളേരെ നന്നാക്കണമെങ്കിൽ ഒരൊറ്റ പരിപാടിയേ ഉള്ളൂ, അപ്പനും അമ്മയും നന്നാകണം. അല്ലെങ്കിൽ അപ്പൻ ചെറുതണമാണെങ്കിൽ മകനും ഡീക്കനായ സഭ ചെറുതണം തന്നെ ആയിരിക്കും. അതത് തരവേ പുറപ്പെടുവിക്കത്തുള്ളൂ, അതത് തരവേ പുറപ്പെടുവിക്കാൻ പറയാറുണ്ട്. ഒരു ഭിഷുക്കൻ മാനസാന്തരപ്പെട്ടാലും അവൻ ഭിഷുക്കനായിരിക്കും. ആ മാനസാന്തരപ്പെട്ടതാ സ്വർഗത്തിൽ പോകുമായിരിക്കാം, പക്ഷെ അവിടെ ചെന്ന് പരിപാടി ഒന്നും ഒപ്പിക്കാൻ ഒക്കത്തില്ല. ഇവിടെ ഞാൻ പറഞ്ഞതാണ് നല്ല നല്ല വിശ്വാസികൾ. സ്തോത്രം. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവർക്ക് പിന്തലമുറയെ കൊടുക്കുമ്പോൾ നല്ല സഭകൾ നല്ല വിശ്വാസികൾ ഉളവാണ്. ഈ ജോലിയെല്ലാം ഭാഷന്മാർക്ക് അങ്ങ് വിട്ടുകൊടുക്കരുത്, ദൈവം നമ്മെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ഹാലല്ലൂയ, ഹാലല്ലൂയ. ഞാൻ കൂടുതൽ വിരിച്ചു പോകാനല്ല, സമയം പോകുന്നു. എന്നാൽ അടുത്ത അല്പം കൂടെ ഗൗരവമുള്ളതാണ് എന്നോട് ദൈവീത് തെറ്റിദ്ധരിക്കരുത്. അമേരിക്കയിലെ മലയാള സഭകൾ, ഞാൻ പറയാം, എനിക്കിത് പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല പറയുന്നത്, പക്ഷെ ദൈവം എന്നെ ഏൽപ്പിച്ച ദൂത് അതിനകത്തുണ്ട്. അതുകൊണ്ട് ആദ്യമേ തെറ്റിദ്ധരിക്കാതിരിക്കാമെങ്കിൽ ഒടുവിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. അമേരിക്കയിലെ മലയാള സഭകളിലെ പലതിനും ക്ഷാമമുണ്ട് അല്ലെ? പ്രാർത്ഥനയ്ക്ക് വളരെ ക്ഷാമമുണ്ട്, കൃപകൾക്കും കൃപാവരങ്ങൾക്കും ക്ഷാമമുണ്ട്, ശരിയായ ത്യാഗത്തിന്റെ ശുശ്രൂഷയ്ക്ക് ക്ഷാമമുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ക്ഷാമമുണ്ട്. എന്നാൽ ഈ അമേരിക്കയിലെ മലയാളി സഭകളിൽ ക്ഷാമമില്ലാത്ത ഒന്നേ ഉള്ളൂ, അത് ഭാഷന്മാരാണ്. തെറ്റിദ്ധരിക്കരുത്, പലരും ഇപ്പൊ ലേ ഓഫിലാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കേരളത്തിലുള്ള പെന്തക്കോസ്തുകാരൊക്കെ ഭാഗ്യവാന്മാരാണ് അമേരിക്കയിലുള്ള പെന്തക്കോസ്തുകാർ. കാരണം അവിടെ 60, 100, 150, 200 വിശ്വാസികൾക്ക് ഒരു ഭാഷയേ ഉള്ളൂ. ഇവിടെ 5 പേർക്ക് 3 ഭാഷന്മാരുള്ളത് ഉണ്ടെന്ന് ഞാൻ കേട്ടു. ഞങ്ങൾ ഭാഗ്യമുള്ളവരാണ്, ഞങ്ങളെ ഭാഗ്യമുള്ളവരാണ്. നിങ്ങളെ ശുശ്രൂഷിക്കാൻ എത്ര ഇടയന്മാരുണ്ട്! രാവിലെ ഒരാൾ നോക്കാൻ കാണും, ഉച്ചക്ക് വേറൊരാൾ നോക്കാൻ കാണും, വൈകിട്ട് വേറൊരാൾ നോക്കാൻ കാണും, കാല് കഴുകാൻ ഒരാൾ കാണും, കൈ പിടിക്കാൻ ഒരാൾ കാണും. നിങ്ങൾക്ക് ഭാഷന്മാരിടവും ബലമുണ്ട്, നല്ലത്. എന്നാ ദൈവത്താൽ ആക്കിവെക്കപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരമേരിക്കയിൽ വന്നുകൊണ്ട് ഞാൻ കുറ്റം പറയില്ല, ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും ദൈവമാണ് നിങ്ങളെ ആക്കിയതെങ്കിൽ അവിടെ ആയിക്കൊള്ളൂ. ദൈവം ആക്കാത്തടത്തിരുന്നാൽ അത് നരകമാണ്, ദൈവമാക്കിയത് എവിടെ ആയിരുന്നാലും അത് സ്വർഗമാണ്. എന്ത് ലഭിക്കുമെന്നുള്ളതല്ല, ആരെല്ലാം സ്വീകരിക്കുമെന്നുള്ളതല്ല, ദൈവം ഉദ്ദേശിക്കുന്ന സ്ഥാനത്തായിരിക്കുന്നുവോ അതാണ്. സ്തോത്രം. എന്നാൽ ഞാൻ പഠിച്ചത് ഭാഷം പറഞ്ഞ ഇടയൻ എന്ന, ഇടയൻ എന്ന് പറഞ്ഞാൽ ആടുകളുടെ, ആടുകളെ നയിക്കുന്നവൻ എന്നാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പം നിഘണ്ടു മാറ്റി എഴുതണമെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കുറച്ചു പേർക്ക് ആടുകളുണ്ട്, കുറച്ചു പേർക്ക് അങ്ങനെ ആരാന്ന് അറിയാനേ പാടില്ല. അതൊന്നും എന്റെ പ്രശ്നമല്ല. ഞാൻ എടുക്കുന്നത് ഈ ഭാഷന്മാരിൽ എത്ര പേരുടെ മക്കൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. തെറ്റിദ്ധരിക്കരുത്, ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ മതിയാവും. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ അന്യം നിന്ന് പോകണോ? നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ കർത്താവിന്റെ വരവ് താമസിക്കുമെങ്കിൽ ആരായി സുവിശേഷം എടുക്കാൻ പോകുന്നു? നിങ്ങൾ വിളിച്ചിരിക്കുന്ന ഈ പുസ്തകം എടുത്ത് പ്രസംഗിക്കാൻ വേറെ ആരാ ഉള്ളത്? നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചത്? ഇന്ന് കഴിഞ്ഞ് 30 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന് വിളിച്ചിരിക്കുന്ന ആരും കാണുകയില്ല ഈ ലോകത്തിൽ. ഒരുപക്ഷെ ഈ ദേശത്തെ പോലെ 92 വയസ്സ് വരെ ജീവിക്കാൻ ഭാഗ്യമുള്ളവരുടെ കാണുമായിരിക്കും. എന്നാൽ ആ കാലം കഴിയുമ്പോൾ ഈ പുസ്തകം എടുത്തുകൊണ്ട് ഈ പിന്തലമുറ, ഇവരുടെ പിന്തലമുറ
അതത് തരം വിത്തുള്ള ശുശ്രൂഷകന്മാരുടെ മക്കൾ ശുശ്രൂഷകന്മാരായിരിക്കണം. കുറഞ്ഞ പക്ഷം ഒന്നെങ്കിലും അറിയുമ്പോ രാമയൻ പറയുന്നില്ല വേണമെന്നില്ല. സ്തോത്രം. നിങ്ങൾ ഏതില അഭിമാനം കൊള്ളുന്നത്? സുവിശേഷത്തിൽ അഭിമാനം കൊള്ളുമെങ്കിൽ നിങ്ങളുടെ മക്കളും സുവിശേഷകന്മാരായി വരും. നിങ്ങൾ വേറെ ഏതിലെങ്കിലുമാണ് അഭിമാനം കൊള്ളുന്നതെങ്കിൽ അവർ വേറെ വഴിതിരിഞ്ഞു പോകും. സ്തോത്രം. നിങ്ങൾക്ക് അവരെ ഡോക്ടർമാരാക്കാം നല്ലത്, എഞ്ചിനീയർമാരാക്കാം നല്ലത്, ശാസ്ത്രജ്ഞന്മാരാക്കാം നല്ലത്, കമ്പനി മാനേജർമാരാക്കാം നല്ലത്. എന്നാൽ ദൈവത്തിന് വേലക്കാരെ ആവശ്യമുണ്ട്. ദൈവത്തിന് വേലക്കാരെ ആവശ്യമുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് പോകുന്നതല്ല എങ്കിലും ഇന്ന് ആദ്യകാലത്ത് നമ്മുടെ നാട്ടിൽ ത്യാഗം സഹിച്ച് ഇറങ്ങിയ അനേക വേലക്കാരുടെ മക്കൾ ഇന്ന് വേലക്കാരാണ്. അവരെ പലരും ഇവിടെ
എന്തുകൊണ്ട്? അവരങ്ങനെ പ്രതിഷ്ഠിച്ച് വളർത്തിക്കൊണ്ട് വന്നതുകൊണ്ട്. നിങ്ങളോ? നിങ്ങളോ ലോകപ്രകാരം ഡോക്ടർമാരവരുടെ മക്കളെ ഡോക്ടർമാരാക്കും, എഞ്ചിനീയർമാരവരുടെ മക്കളെ എഞ്ചിനീയർമാരാക്കും, ശാസ്ത്രജ്ഞന്മാരവരുടെ മക്കളെ ശാസ്ത്രജ്ഞന്മാരാക്കും. വിശേഷ വേലക്കാരോ? സ്തോത്രം. സ്തോത്രം എന്നുള്ള ആരും ഇവിടെ ദൈവന്റെ ഹൃദയത്തിൽ നൽകിയ ദൂതാണിത്. ഈ അമേരിക്കയില് എല്ലാ ആണ്ടിലും കേരളത്തിൽ നിന്ന് സുവിശേഷകന്മാരെ കയറ്റുമതി ചെയ്യാൻ സാധിക്കത്തില്ല. ഇപ്പോഴിറങ്ങുന്നുണ്ട്, അവിടെയും വേണം ആള്. എന്നാൽ ഇവിടെയുള്ളവരിൽ നിന്ന് എത്ര പേര് എഴുന്നേൽക്കുന്നു? എഞ്ചിനീയറിംഗിനും മെഡിസിനും പഠിക്കുന്ന ഒരുപാട് ആൾക്കാരെ കുറിച്ച് ഞാൻ കേട്ടു. നിങ്ങളിൽ എത്ര പേരുടെ മക്കൾ ബൈബിൾ കോളേജിൽ പഠിക്കുന്നു? ലോകത്തിന് ആവശ്യമായ ഡോക്ടർമാരെ കൊടുക്കുവാൻ ലോകക്കാരുണ്ട്. ലോകത്തിന് ആവശ്യമായ എഞ്ചിനീയർമാരെ കൊടുക്കുവാൻ ലോകക്കാരുണ്ട്. ലോകത്തിന് ആവശ്യമായ ശാസ്ത്രജ്ഞന്മാരെ കൊടുക്കുവാൻ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ദൈവത്തിന് ആവശ്യമായ വേലക്കാരെ കൊടുക്കുവാൻ എത്ര വേലക്കാരുണ്ട്? ഹല്ലേലൂയ. ഇവിടെ ഒരുപാട് പാസ്റ്റർമാരുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത്രയും പാസ്റ്റർമാരുടെ വീട്ടിൽ നിന്ന് ഓരോരുത്തരെങ്കിലും ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിരുന്നെങ്കിൽ അടുത്ത തലമുറയെ കുറിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, എഞ്ചിനീയറോ ഡോക്ടറോ ശാസ്ത്രജ്ഞനോ മാനേജരോ ആയിക്കൊള്ളട്ടെ, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഒന്നും പുകഴുവാനില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം കൂടുതലാണ് ദൈവം എന്നോട് ക്ഷമിക്കുന്നത്. നിങ്ങളുടെ മക്കളെ ഇങ്ങനെ പഠിപ്പിക്കാനിടയായത് നിങ്ങൾ ഈ പുസ്തകം കയ്യിലെടുത്തോണ്ട്. ഇതിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം ആണല്ലോ. ഇതിൽ നിന്ന് ലഭിച്ച അനുഗ്രഹം. സ്തോത്രം. ആ അനുഗ്രഹം കൊണ്ട് ദൈവത്തിന് വേണ്ടി ഒന്നിനെ വേർതിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അത്ര മടയനല്ല. ദൈവം വെറും മടയനല്ല. സ്തോത്രം. നിരാത്രി ഈ പകൽക്കാലം അനുതാപത്തിന്റെ ഒരു അനുഭവം നമ്മുടെ ഇടയിൽ ഉണ്ടാകട്ടെ. ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഇതുവരെ അങ്ങനെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പ്രതിഷ്ഠിക്കുവാൻ തയ്യാറാകാം. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ മക്കൾ ലോകത്തിൽ പോയി എല്ലാം നേടിക്കൊണ്ട് വരുന്നതിനേക്കാൾ പത്ത് ആത്മാക്കളെ നേടിക്കൊണ്ട് നിങ്ങളോടൊപ്പം സ്വർഗത്തിൽ വന്ന് കിരീടവും വെച്ചുകൊണ്ടിരിക്കുന്നത് കാണുകയല്ലേ സൗഭാഗ്യം. സ്തോത്രം. സ്തോത്രം. ഹാലലൂയ. ഒന്നുമില്ലാതിരുന്ന കാലത്ത് നമ്മുടെ അപ്പന്മാരെല്ലാം നമ്മെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. ഇവയെല്ലാം ഉള്ള കാലത്ത് ആരെയും വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കാനില്ലെന്ന്. ഓ, അപ്പൊ ദൈവം മടയനാമോ? ഇത്രയും അനുഗ്രഹിച്ച ദൈവം മടയനാമോ? ഇനി കൂടുതൽ വല്ലതും ദൈവം ചെയ്യണോ? നിമകൽക്കാലം നമുക്ക് ദൈവത്തിന്റെ ഇതിൽ അനുഭവിക്കാം. അനുഭവിക്കാവുന്നവർ അനുഭവിക്കുക, ഹൃദയം കഠിനമാക്കിക്കൊണ്ട് പോകാവുന്നവർ അങ്ങനെ പോയിക്കൊള്ളുക. പക്ഷെ ഒരു മുന്നറിയിപ്പ് ദൈവാത്മാവ് നൽകുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദൈവം മടയനല്ല. എവിടെങ്കിലും ദൈവം ചൂണ്ടല തിരിച്ചു പിടിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും വലിയ സന്തോഷം ഞാനും എന്റെ വൈദങ്ങളും ദൈവത്തെ സേവിക്കുന്നുവെന്ന് കാണുന്നതിലാണ്. സഭാംഗങ്ങൾ പറയട്ടെ, എന്റെ മക്കൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ആത്മാവിനാൽ നിറയപ്പെട്ടു, എല്ലാ യോഗങ്ങളിലും സംബന്ധിച്ച് ദശാംശം കൊടുത്ത് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന്. എന്നാൽ ശുശ്രൂഷകന്മാർ അത്രയും പറഞ്ഞാൽ പോരാ, എന്റെ മക്കളെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന്റെ വയൽപ്രദേശത്ത് അധ്വാനിക്കുന്നത് കാണുവാൻ എനിക്ക് ദൈവം ഇടയാക്കണം എന്ന് വേണം അവരെന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുവാൻ. കൃപ 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 യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എന്റെ പിതാവ് ആദ്യകാലത്ത് സ്നാനപ്പെട്ട് ആത്മാവിലാൻ നിറയപ്പെട്ട് ഇറങ്ങിയപ്പോൾ 1922 അന്ന് എന്നെ ആളോട് പറഞ്ഞാലും മനസ്സിലാകുകയില്ല. അന്ന് ആ പ്രദേശത്ത് ബാർബർ ഷോപ്പുകളൊന്നുമില്ല. അന്നത്തെ ആൾക്കറിയാം, ഒരു ക്രിസ്ത്യാനിക്കൊരു ബാർബർ, ഈഴവനൊരു ബാർബർ, നായർക്കൊരു ബാർബർ, ബാക്കോട്ടാർക്ക് വേറൊരു ബാർബർ. എന്റെ പിതാവ് സ്നാനപ്പെട്ടിറങ്ങി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ അവരുടെ ബാർബറെ വിലക്കി അവന്റെ മുടി വെട്ടരുത്, അവന്റെ മുടി വെട്ടിയാൽ ഞങ്ങൾ ആരും ആരും ഞങ്ങളുടെ വെട്ടിക്കയില്ല, അവന്റെ ജീവിതക്കുഴപ്പല്ലേ. എന്റെ പിതാവ് 22 മൈൽ നടന്നു പോയാണ് മുടി വെട്ടിച്ചത്. അങ്ങനെ നടന്നു പോയതിനിടയ്ക്കാണ് ഒരിക്കൽ തളർന്ന് ആഹാരമില്ലാതെ ക്ഷീണിച്ച് വീണുപോയത്. ആരും സഹായിക്കാനില്ലാതെ കിടന്നപ്പോ അവിടെ വെച്ച് മരിച്ചു പോകുമെന്ന് വിചാരിച്ചപ്പോ അവിടെ വെച്ച് ചെയ്തൊരു പ്രാർത്ഥന യുടെ ഫലമാണ് ഞങ്ങൾ ഇന്നായിരിക്കുന്നത്. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. ആദ്യത്തെ ഞങ്ങളെ 3 സഹോദരന്മാരാണ്, അല്ല 3 ആളെ ജനിച്ചിട്ടുള്ളൂ. അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് ദൈവമേ എന്നെ ഇവിടെ വെച്ച് നശിക്കാൻ അനുവദിക്കരുത്, വിശ്വാസത്തിന് വേണ്ടി ഞാൻ ഇറങ്ങി, ഈ വിശ്വാസം ഇവിടെ നിന്നാൽ പോരാ, ആ പ്രദേശത്ത് വേറെ ആരും സ്നാനപ്പെട്ടിറങ്ങിയിട്ടില്ല, താൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനിവിടെ നശിക്കാനിടയാകരുത്, ഈ വിത്ത് വിതരണം, അതുകൊണ്ട് എന്നെ ബലപ്പെടുത്തി വീട്ടിലേക്ക് അയക്കണം. അങ്ങനെ അയച്ചാൽ എന്റെ മക്കളെ ആ മക്കളെ മുഴുവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തേക്കാം എന്ന് അവിടെ വെച്ചാൽ തീരുമാനിച്ചു. ഞാൻ പറയാറുണ്ട്, സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് കസേര മലർന്ന് കിടക്കുമ്പോഴല്ല എന്റെ അപ്പൻ എന്നെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചത്, ആഹാരം കഴിക്കാനല്ല, അത് വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിച്ചു. വഴിയിൽ വീണ് മരിക്കാൻ തുടങ്ങിയ അന്ന് ഞാൻ ജനിച്ചില്ല, പിൽക്കാലത്ത് ഞാൻ ജനിച്ചു. ഞങ്ങൾ 3 പേരാണല്ലോ, നിങ്ങൾ പലർക്കും വരെ ഞങ്ങൾ 3 പേര് കർത്താവിന്റെ വേലയിലാണ്. എന്നാൽ ഒരു പ്രാവശ്യം 1955 ഒരു വാർഷിക മീറ്റിങ്ങിന് വർഷാന്ത്യ യോഗത്തിൽ എന്റെ പിതാവ് എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഒരിക്കലും മറക്കില്ല. അദ്ദേഹം പറഞ്ഞതാണ്, ആദ്യം ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയത്, എന്റെ മൂത്ത സഹോദരന്മാർ പല ഉദ്യോഗങ്ങളിൽ ഇരുന്നു, അന്നൊന്നും അദ്ദേഹം പറയാത്ത ഒരു സാക്ഷ്യം, ഈ 54-ാം വർഷം ഞങ്ങൾ 3 പേരും കർത്താവിന്റെ വേലയിലായി. ആ വാർഷിക യോഗത്തിന് അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഈ വർഷം എന്റെ ദൈവം എന്റെ ആഗ്രഹം നിവർത്തിച്ചു, അതുകൊണ്ട് സ്തോത്രം. എന്താണെന്ന് പിന്നീട് പറഞ്ഞു, എന്റെ ആഗ്രഹപ്രകാരം എന്റെ 3 മക്കളും കർത്താവിന്റെ വേലയിലായി, സ്തോത്രം. അതായിരുന്നു അവരുടെ അഭിമാനം. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ വചനം പറയുവാൻ കാരണം ഞാനല്ല, അങ്ങനെ ഒരു പിതാവ് എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവനെ അനേക രാജ്യങ്ങളിൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഞാൻ പോകാനിടയായിട്ടുണ്ട്. എന്റെ പിതാവിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ ഞാൻ എങ്ങും പ്രസംഗിച്ചിട്ടില്ല. കാരണം എന്നെ ഈ നിലയിലാക്കിയത് എന്റെ പിതാവ്. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ മക്കൾ കർത്താവിന്റെ വേലക്കാരായി ആത്മാക്കളെ നേടിക്കൊണ്ട് വരുന്നത് കാണുന്നതിനേക്കാൾ സൗഭാഗ്യമാണ് ഒരു ഡോക്ടറും എഞ്ചിനീയറും ആകുന്നതെന്ന് പറഞ്ഞാൽ സ്വർഗം നിങ്ങളോട് ക്ഷമിക്കട്ടെ. ആമേൻ. നേടിക്കൊണ്ട് പോകാറല്ല ദൈവം നമ്മെ ഇവിടെയാക്കിയിരിക്കുന്നത്, അതാത് തരം വൃക്ഷം മുളപ്പിക്കുന്ന ഫലം കായ്ക്കാനാണ്. വിശ്വാസി വിശ്വാസിയെ മുളപ്പിക്കട്ടെ, ശുശ്രൂഷകൻ ശുശ്രൂഷകനെ മുളപ്പിക്കട്ടെ, ഡീക്കൻ ഡീക്കനെ മുളപ്പിക്കട്ടെ. എങ്ങനെയാവുമ്പോൾ വിശ്വാസത്തിന്റെ തലമുറ മുന്നോട്ട് പോകും, വിശ്വാസത്തിന്റെ തലമുറ മുന്നോട്ട് പോകും. ലോകത്തിന് ആവശ്യത്തിനാളുണ്ട്, എന്നാൽ ദൈവത്തിന് ആളിനെ വേണം, ദൈവത്തിന് ആളിനെ വേണം, ദൈവത്തിന്റെ വേലയ്ക്ക് ആളിനെ വേണം. പലരും അവിടെ ഇവിടെ കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. ഇന്ന് പകൽക്കാലം അനുതാപത്തിന്റെ ഒരു സന്ദർഭമാണ്. ദൈവമക്കൾ വിശ്വാസികളും വേലക്കാരും ഒരുപോലെ അനുതാപത്തിലേക്കും പ്രതിഷ്ഠയിലേക്കും വരുന്നതായ ഒരു സന്ദർഭമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ഇടപെടുകയാണ്. ഇതിൽ കൂടുതൽ എനിക്കതൊന്നും പറയുവാനില്ല. പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ദൈവനെ ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം നമുക്ക് അനുവദിക്കാം, ദൈവത്തിന്റെ മുൻപാകെ വീഴാം, മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കാം. സ്തോത്രം. ചില പറയാറുണ്ട് ഒഴിഞ്ഞു മാറാറുണ്ട്, ഇനി മേലാങ്ങനെ പറയരുത്. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന ഇങ്ങനെയാണ്, പാക്കായിരുന്നപ്പോ മടി വെച്ചുകൊണ്ട് നടക്കാം, അടക്കാമരവായിരുന്നപ്പോ ഇനി മടി വെക്കാൻ ഒക്കുമോ. സാത്താൻ കൊണ്ടുവരുന്ന ഒരാലോചനയാണ്. ഞാൻ മറുപടി പറയുന്ന ഇങ്ങനെയാണ്, ഇതുവരെ ലോകത്തിൽ ഒരുപാട് കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ദാവീദ് പറഞ്ഞ ഒരു കാര്യം ഇതുവരെ കണ്ടിട്ടില്ല, എന്താണെന്നറിയാമോ? ഒരിടത്ത് കുഴിച്ചിട്ട പാക്ക് കിളിർത്ത് വന്ന് തന്നെത്താനെ വേറൊരിടത്ത് പോയി നിൽക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കുഴിച്ചിട്ടെടുത്തേ അത് വളർത്തരുത്, അടയ്ക്കാമരോ ആയി കുഴിച്ചിടാനിരുന്നാൽ ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങൾ തന്നെ മാറ്റിവെച്ച, നിങ്ങളുടെ മക്കളെ ഐഡന്റിറ്റിച്ചത് നിങ്ങൾ തന്നെ. ബാല്യത്തിലെ കർത്താവിനെ കുറിച്ചും അവന്റെ വേലയെ കുറിച്ചും പറഞ്ഞ് ധരിപ്പിക്കേണ്ടതിന് പകരം അത് ഒരു എഞ്ചിനീയറിംഗ് ഡോക്ടറുടെയും കാര്യം പറഞ്ഞ് പഠിപ്പിച്ചേച്ച് ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടോ മരുന്നില്ലെന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഇവിടെ നട്ടോ അവിടെ വളരത്തുള്ളൂ. ഓ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നോക്കാം.
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിന്റെ തന്നെ അവകാശപ്പെട്ടുകൊള്ളുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിങ്ങൾ ഫലം കായ്ക്കുന്നുണ്ടോ? നിങ്ങളുടെ ഫലത്തിൽ വിത്തുണ്ടോ? നിങ്ങളുടെ ഫലത്തിൽ അതേ ഫലം കായ്ക്കുന്ന വിത്തുണ്ടോ? നിങ്ങൾ ദൈവത്തിന് ഗുണമല്ലെങ്കിൽ ദൈവേ ആ വിത്ത് സഭയ്ക്കകത്ത് ഇടരുത്. നിങ്ങൾ ദൈവത്തിന് കൃപയുള്ളവരല്ലെങ്കിൽ ദൈവേ ആ വിത്ത് സഭയ്ക്കകത്ത് ഇടരുത്. ഇന്നും മുള്ളും പുറക്കാരെയും അവിടെ ഉണ്ട് എങ്കിൽ ദൈവത്തിന്റെ തന്നെ അനുഭവിച്ചുകൊള്ളുക. ആ വേലിക്കെട്ട് പൊളിഞ്ഞ എത്ര പേര് ഇവിടെ ഉണ്ട്? വേലിക്കെട്ട് പൊളിഞ്ഞ എത്ര കുടുംബങ്ങൾ ഇവിടെ ഉണ്ട്? യേശുവിന്റെ നാമത്തില്. ഓ ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിന് മുൻപേ ഞാൻ ചോദിക്കണം, നിങ്ങളിൽ എത്ര പേര് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കും? നിങ്ങളുടെ മക്കളെ നിങ്ങൾ എത്ര പേര് പ്രതിഷ്ഠിക്കും? അവരെവിടെയോ ആയിക്കൊള്ളട്ടെ, അവരെവിടെയോ ആയിക്കൊള്ളട്ടെ, എന്റെ മക്കൾ മുഴുവൻ ആത്മാവിൽ നിറഞ്ഞ് യഥാർത്ഥ ബന്ധക്കോസ് വരാകുന്നത് വരെ ഞാൻ പ്രാർത്ഥിക്കും, അപോസിക്കും, അനുഭവിക്കും, ദൈവത്തിന്റെ മുൻപാകെ അതെ ബാധിച്ചുകൊണ്ടിരിക്കും എന്ന് തീരുമാനിക്കുന്ന അവരെല്ലാം കര ഉയർത്തുക. എന്റെ മക്കളെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിക്കും, ഒരുത്തരെയെങ്കിലും പ്രതിഷ്ഠിക്കും എന്ന് തീരുമാനിക്കുന്ന ശിശുഷന്മാർ എല്ലാം കരങ്ങൾ ഉയർത്തിക്കൊള്ളുക. യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ, യേശുവിന്റെ നാമത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ ഇതുവരെ ആരെയും വഴി വിട്ടേക്ക് പോയിട്ടില്ല, നമ്മയും ഇതുവരെ വഴി വിട്ടില്ല. അവൻ ഇനി നമ്മെ വഴി വിടുകയില്ല. വീഴ്ച ദൈവോ വിശ്വസ്തനല്ലോ, വഴി വരെ Yeah.
സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളോട് നീ ഇടപെട്ടു, പല ഹൃദയങ്ങളോട് നീ ഇടപെട്ടു, പല അനുതാപത്തിലേക്ക് കൊണ്ടുവന്നു, പല പുതിയ തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നു. നീ നൽകിയ വചനവാടിയും പറഞ്ഞു കഴിഞ്ഞു. കർത്താവെ, ഇനി അടിയിലേക്കുറ്റക്കാരനല്ല ഈ അമേരിക്കയിലെ മലയാളികളുടെ നിനക്കൊരു പ്രവർത്തനമുണ്ട്, നിനക്കെവിടെ ഒന്ന് ചിലത് എഴുന്നേൽപ്പിക്കേണ്ടതുണ്ട്. ഓ, ശത്രുവാരെയും തടയുവാൻ നീ അനുവദിക്കരുത്. എല്ലാ ഭവനത്തിനും വേലിക്കെട്ടുണ്ടായിരിക്കണമേ കർത്താവേ. സാത്താൻ വന്ന് നോക്കുമ്പോൾ ഞങ്ങളൊരു ഒറ്റ ഭവനം പോലും വേലിക്കെട്ടില്ലാത്തതായി കാണുവാനിടയാകും. ദൈവം വേലി പൊളിച്ചാണ് ആർക്കും കെട്ടാൻ കഴിയുകയില്ല എന്ന് ഇന്നത്തെക്കാലം എല്ലാവരും മനസ്സിലാക്കാനിടയാകും. സഭകൾക്ക് ഇട്ട് വേലിക്കെട്ടുണ്ടായിരിക്കണം. കുടുംബങ്ങളിൽ നിനക്ക് വേണ്ടിയുള്ളവർ വളർന്നു വരുവാനിടയാക്കണം. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ട കുടുംബങ്ങളെ ഞങ്ങൾക്ക് നൽകണം. ഇന്ന് തീരുമാനമെടുത്തിരിക്കുന്ന എല്ലാവർക്കാണ് സ്തോത്രം, സ്തോത്രം. ശത്രു ആരെയും വഞ്ചിക്കുവാൻ ഞാൻ അനുവദിക്കരുത്. ഈ വചനത്തിന്റെ മേൽ എതിരായ ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച് തീരുമാനമെടുത്തവരെ പോലും വഞ്ചിക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വേണ്ടിയിരിക്കുന്നു. കൃപകൾക്കായി സ്തോത്രം. എല്ലാവരെയും വീണ്ടും കരങ്ങളിലേക്ക് യേശുവിന്റെ നാമം. ആമേൻ.